الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله صلى الله على سيدنا محمد وعلى اله واصحابه اجمعين ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اشهد ان لا اله الا الله واشهد ان محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم صدق الله العلي العظيم بهمان رايا رشداكلا سخودر ماري سخودري غلاء الله سبحانه وتعالى നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ ഏറെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം പോകുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്ന നിലക്ക് ഖുർആൻ പഠിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്, പ്രത്യേകതയുള്ളതാണ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല റമദാനിന്റെ അനുഗ്രഹം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ പുണ്യം നമുക്കൊക്കെ അവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാറ്റിനേക്കാൾ ഉപരിയായി നമ്മുടെ നാട് രാജ്യം മാരകമായൊരു മഹാരോഗത്തിന്റെ അല്ലെങ്കിൽ മഹാമാരിയുടെ വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ രോഗത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നു. ഒട്ടേറെ പേർ വളരെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അള്ളാഹുവെ, സർവശക്തനായ നാഥ, ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെല്ലാം ഷെഫയാക്കി തീർക്കുകയും ചെയ്യുമാറാകണം. സൂറത്ത് ആലു ഇമ്രാനിലെ 100 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. 101 മുതലാണ് ഇനി എടുക്കാനുള്ളത്. സൂറത്ത് ആലി ഇമ്രാൻ ഏതാണ്ട് 200 ആയത്താണ്. അതിന്റെ പകുതി വരെ നമ്മൾ എത്തിയിരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ ഇതേ ക്രമത്തിൽ പോവുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് ഖുർആൻ പറഞ്ഞ അളവിൽ തന്നെ പഠിക്കാൻ നമുക്ക് സാധിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് വളരെ സജീവത നിലനിർത്താൻ ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെയാണ്, നമ്മൾ നേരിട്ട് ഉസ്താദ്മാരങ്ങളെ കാണുന്നു പോലും ഇല്ല. അതുകൊണ്ട് സ്വയം നമ്മൾ വളരെ ആക്റ്റീവായി ക്ലാസ്സിലുണ്ടാവുകയും അത് സമയത്തിന് തന്നെ പങ്കെടുക്കുകയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം മറ്റുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും യൂട്യൂബ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഖുർആനിക പ്രബോധന പ്രവർത്തനം നിർബാധം തുടരുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വകൈഫ തക്ഫുറൂന വഅന്തും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹി വഫീകും റസൂലു വമൻ യഅത്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം. ഇതിനു മുമ്പത്തെ ആയത്തില് നമ്മൾ പഠിച്ചത് വിശുദ്ധ ഖുർആൻ മദീനയിലെ ജൂതന്മാരോടൊക്കെയുള്ള സംഭാഷണത്തിലടക്കി വിശ്വാസികളോട് ചില കാര്യങ്ങൾ പറയുകയാണ്. യാ യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, ഇൻ തുത്തിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ യർദുക്കും ബാദ ഈമാനികു കാഫിരീൻ. വേദം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവർ നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയത്. നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ അവരെ അനുസരിച്ചാൽ അവസാനം കൊണ്ടെത്തിക്കുക സത്യനിഷേധത്തിലേക്കായിരിക്കും. അന്ന് മദീനയിലെ ജൂതന്മാരും ജൂത പുരോഹിതന്മാരൊക്കെ അള്ളാഹുവിനെ നിഷേധിക്കാനും പ്രവാചകനെ പൂർണ്ണമായി നിഷേധിക്കാനും അല്ല ആവശ്യപ്പെട്ടിരുന്നു. ചില കാര്യങ്ങളിൽ അനുസരിക്കരുത്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിർവഹിക്കണം, നിങ്ങളുടെ പാരമ്പര്യങ്ങളെ ചിലതിൽ നിങ്ങൾ കൈവടിയരുത്, ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങളും കുത്തിത്തിരിപ്പുകളുമാണ് അവർ കാര്യമായി നിർവഹിച്ചിരുന്നത്. അപ്പൊ അവരുടെ ചില വർത്തമാനങ്ങൾ നിങ്ങൾ അനുസരിക്കുകയും അവർക്ക് വിധേയമാവുകയും ചെയ്യുമ്പോൾ അന്തിമ ഫലത്തിൽ നിങ്ങൾ സത്യനിഷേധികളായിത്തീരും. നിങ്ങൾ കാഫിറുകളായി മാറിപ്പോകും എന്ന മുന്നറിയിപ്പ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച സ്ഥിതിക്ക് പ്രവാചകനെ അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹുവിന്റെ പ്രവാചകനായി അംഗീകരിച്ച സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നത് അവരിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വീകരിക്കണം. പരിപൂർണമായ അനുസരണം അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ വസ്തുതയാണ് അവരെ ശക്തമായി ബോധ്യപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെ അവിശ്വസിക്കും, അന്തും നിങ്ങളാവട്ടെ തുത്തില ആലയിക്കും നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്നു, ഓതിത്തരപ്പെടുന്നു ആയാത്തുള്ള അള്ളാഹുവിന്റെ വചനം, അള്ളാഹുവിന്റെ ആയത്തുകൾ. വഫീക്കും നിങ്ങളിലുണ്ട് താനും റസൂലുഹു ആ അള്ളാഹുവിന്റെ ദൂതൻ, അവന്റെ ദൂതൻ. ഒമൻ യവത്തസിം, ഒമൻ ആരെങ്കിലും യവത്തസിം മുറുകെ പിടിക്കുന്നതായാൽ ബില്ലാ അള്ളാഹുവിൽ, അള്ളാഹുവിനെ കൊണ്ട് മുറുകെ പിടിക്കുന്ന അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നവരായാൽ ഫക്കത് ഹുദിയ, എന്നാൽ അവൻ നയിക്കപ്പെടും ഇലാ സുറാത്തി മുസ്തഖീം, നേരായ പാതയിലേക്ക്. ഒന്നുകൂടി പറയാം, കൈഫ തക്ഫുറൂൻ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ എങ്ങനെ അവിശ്വസിക്കും, നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും. വന്തും തുത്തില അലൈക്കും ആയാത്തുക, അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, നിങ്ങളാവട്ടെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുന്നു. വഫീക്കും റസൂലുഹു, നിങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ അവന്റെ ദൂതനുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും. ആ ഒമൻ യവത്തസിം ബില്ല, ആര് അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ ഫക്കത് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, അവർ നേരായ മാർഗത്തിലേക്ക് വഴി നയിക്കപ്പെടും. രണ്ട് സംഗതികളാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെ, അല്ലെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ വചനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത്ഭുതാവഹമായ ഖുർആനിക വചനങ്ങൾ, ആ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾ. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ രണ്ട് വലിയ അടിസ്ഥാനങ്ങളും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരിക്കെ നിങ്ങൾക്ക് അള്ളാഹു ഈ എങ്ങനെ അവിശ്വസിക്കാൻ സാധിക്കും എന്നാണ് ഖുർആൻ ആദ്യം ചോദിക്കുന്നത്. ഇവിടെ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മുനാഫിക്കുകളായ ആളുകളുണ്ട്, വിശ്വാസത്തിൽ ദൗർബല്യമുള്ള കുറെ ആളുകൾ. ഇവരെ ശരിക്കും നിയന്ത്രിച്ചിരുന്നത് മദീനയിലെ ജൂത പ്രമുഖരായിരുന്നു. ആ നിയന്ത്രണം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഉഹുദി യുദ്ധത്തിന് പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് തെരഞ്ഞെടുത്ത 1000 പേരിൽ ഏതാണ്ട് 300 പേര് തിരിച്ചു പോകുന്നുള്ളതാണ്. അവരെ അള്ളാഹിനെ നിഷേധിച്ച് റസൂലിനെ കാഫറായിട്ടല്ല, അവർ ഇവരുടെ ഇവർക്ക് വശംബദരായി തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 30% ആളുകൾ. അവരൊറ്റ സംഭവം മതി, യഹൂദന്മാർ മദീനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊച്ചു ഇസ്ലാമിക സമൂഹത്തെ എത്രമാത്രം ദുസ്വാധീനിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായിട്ട്. അതുകൊണ്ടാണ് ഖുർആൻ ഇത്രയും ശക്തമായി വിഷയം ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ഇവർ ചെയ്തിരുന്ന ഒരു വലിയ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു, വളരെ ഭിന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുക എന്ന്. അതിലൊരു ഉദാഹരണം, ഈ ഷാസ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ഒരു യഹൂദ പ്രമുഖൻ, അദ്ദേഹം ഒരിക്കൽ നടന്നു പോകുമ്പോ മദീനയിലെ വിശ്വാസികളായ ചെറുപ്പക്കാരായ ആളുകൾ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുകയും കുശലം പറയുകയും ഒക്കെ കാണുകയുണ്ടായി. അവര് ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ടവരുണ്ട്, ഖൈസ് ഗോത്രത്തിൽപ്പെട്ടവരും അതേപോലെ തന്നെ ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ടവരുമായ ആളുകളാണ്. ഇങ്ങനെ ഔസും ഹസ്രജും രണ്ട് ഗോത്രത്തിൽപ്പെട്ട ആളുകളും ആ ചെറുപ്പക്കാരായ ആളുകൾ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ വട്ടം മുളഞ്ഞ് വർത്തമാനം പറയാം. ഇത് ഇദ്ദേഹം കണ്ടപ്പോ വളരെ അയാൾക്ക് വളരെയേറെ ശുദ്ധി വന്നു. കാരണം ഇവരിക്കേണ്ട കാലം മദീനയിലെ ആളുകളെ ഈ രണ്ട് വിഭാഗ പ്രമുഖ ഗോത്രങ്ങളെയും തമ്മിലടിപ്പിച്ച് ജീവിക്കായിരുന്നു. ഔസും ഖസ്റജും രണ്ട് മദീനയിലെ പ്രമുഖ ഗോത്രങ്ങളാണ്. ഇവര് തമ്മിൽ എന്നും പകയാണ്. ഏതാണ്ട് 125 കൊല്ലം ഇവര് പരസ്പരം യുദ്ധം ചെയ്തു എന്നാ പറയുന്നത്. അതിന്റെ തണലിലാണ് ഈ ജൂത ഗോത്രങ്ങൾ വളരുന്നത്. ഇപ്പൊ ഇസ്ലാം വന്നപ്പോ എന്തായി പറഞ്ഞാൽ ഈ ഔസും ഖസ്റജും ഒക്കെ വന്നായി. അതിനെ ചെറുപ്പക്കാരൊക്കെ വട്ടമുളഞ്ഞിരുന്ന് സൗഹൃദം പങ്കിടുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ ഇയാളിൽ അസൂയയും വെറുപ്പും പ്രകടമായി. ഇയാൾ ഉടനെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിങ്കിടിയോട് അവരുടെ കൂടെ കൂടാനും അവരെ തമ്മിൽ തെറ്റിക്കാനും വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഔസും ഖസ്റജും തമ്മിൽ നടന്ന ഒരു പ്രമുഖ യുദ്ധമായിരുന്നു ബാസ് യുദ്ധം. ഈ ബാസ് യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനും അങ്ങനെ തമ്മിൽ അടിപ്പിക്കാനുമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഈ ആൾ അവിടെ പോയിരുന്ന അവരെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പതുക്കെ ബാസ് യുദ്ധത്തിലേക്ക് വന്നു. ബാസ് യുദ്ധം ഔസും ഖസ്റജും കൂടി നടത്തിയ യുദ്ധമാണ്. അങ്ങനെ ആ യുദ്ധത്തിന്റെ കഥയിൽ പറഞ്ഞു പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് തെറ്റി ഞങ്ങളാണ് ജയിച്ചത് ഞങ്ങളാ ജയിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച് അവസാനം അങ്ങോട്ട് വേളം കൂട്ടി അവസാനം നീ നമുക്ക് ഒന്നും കൂടി നടക്കാം നമുക്കൊന്നും കൂടി യുദ്ധം ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും ഈ ഭിന്നിച്ച് ഈ മുസ്ലിം ഇങ്ങനെ അങ്ങോട്ട് ഭിന്നിപ്പിച്ച് ഇവര് ആയുധവും എടുത്ത് പരസ്പരം പോരാടാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അറിഞ്ഞ് ഓടി എത്തി അവരെ വിശ്വാസികളെ ആ രണ്ടവസ്ഥയിൽ നിന്നും മാറ്റി അവരെ ഒന്നാക്കി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു അവസ്ഥ ഇതാണ് വളരെ ഇത് ഇതിന് പശ്ചാത്തലമായിട്ട് മിക്ക തഫ്സീറുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അടിസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ അടിപ്പിക്കുക എന്നതായിരുന്നു ഇവർ ചെയ്തത്. അതാണ് നിങ്ങളെ കൂട്ടത്തിൽ ഈ റസൂൽ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ ഇങ്ങനെ ആയാലോ എന്നാണ് അള്ളാഹു തആല ചോദ്യം. കൈഫത്തെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? വാന്തത്വത്തില അലൈക്കും അള്ളാഹുന്റെ വചനങ്ങൾ ഇങ്ങനെ ഓതിക്കേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കലോ വഫീക്കും റസൂലും അവന്റെ റസൂലും നിങ്ങളിടയിലുണ്ട്. കാരണം മറ്റേത് സമൂഹത്തെക്കാളും ഈമാനം ഇറക്കേണ്ട ഒരു സമൂഹമാണ് അവർ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കാരണം റസൂല് ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് നല്ല ഈമാൻ കിട്ടുമല്ലോ. നമ്മളെ പോലെ അല്ലല്ലോ, നമുക്ക് റസൂലിനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൗമൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കാല യൗമൻ ലി അസ്ഹാബി തന്റെ അനുചരന്മാരോട് സംസാരിച്ചു ചോദിച്ചു അയ്യുൽ മുഅ്മിനീന അഖ്ജബു ഇലൈകു ഈമാൻ ഈമാനിൽ ഏറ്റവും അത്ഭുതകരമായ ഈമാൻ ആരുടേതാണ് ഏറ്റവും അത്ഭുതം തോന്നുന്ന വിശ്വാസദാർഢ്യം ആർക്കാ തോന്നുന്നത്? കാലു അപ്പോ സഹാബത്ത് പറഞ്ഞു അൽ മലായിക്ക മലക്കുകളുടേതായിരിക്കും. അപ്പൊ റസൂല് പറഞ്ഞു കാല ഇപ്പൊ കൈപ്പലായുമിനൂന വഹും റബ്ബിയും അവർക്ക് അവരുടെ ഈമാൻ ഇത്ര അത്ഭുതം പറയാനെന്താ അവർ റബ്ബിന്റെ അടുത്തല്ലേ അള്ളാഹുവിനെ അടുത്ത് കഴിയുന്ന ആളുകളല്ലേ അവരാ ഈമാനിന് അത്ര അത്ഭുതം പറയാനില്ല. ഫദക്കറുൽ അംബിയ അപ്പൊ ഇവര് പറഞ്ഞു അംബിയാക്കന്മാരാ. അപ്പോഴും കാല റസൂല് പറഞ്ഞു ഇപ്പൊ കൈപ്പലായുമിനൂന വൽ വഹയു എൻസുൽ അലേഹിം അതിൽ ഇത്ര അത്ഭുതപ്പെടാനുണ്ട് അവർക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വഹി എന്നെ കിട്ടുന്ന ആൾക്കാർക്ക് അവരുടെ ഈമാനിനെ കുറിച്ച് ഇത്ര അത്ഭുതം പറയാനില്ല. കാലു അപ്പോൾ അവർ പറഞ്ഞു ഫനഹനു ഞങ്ങൾ സഹാബാക്കളായിരിക്കും ഈമാനിൽ അത്ഭുതകരമായ കാല അപ്പൊ റസൂൽ പറഞ്ഞു അൽഹുരിക്കും നിങ്ങളെ ഈമാനിൽ ഇത്ര വലിയ അത്ഭുതം എന്താ ഞങ്ങളുടെ തന്നെ അല്ലേ നേരിട്ട് ഒരു അന്ത്യപ്രവാചകനായ ഞാൻ നിങ്ങളുടെ ഇടയിലല്ലേ നിങ്ങളെ ഈമാനിന് ഇത്ര അത്ഭുതം പറയാനില്ല. കാലു അപ്പോൾ അവർ പറഞ്ഞു അയ്യുനാസി അജബു ഈമാൻ അപ്പൊ അവരെന്നെ ചോദിച്ചു ആരാ ഈമാനിൽ ഇത്ര അത്ഭുതകരമായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലെ. അപ്പൊ റസൂല് പറഞ്ഞു കൗമുൻ യജീഊന മിൻ ബാദിക്കും യജിദൂന സുഹഫൻ യുഅ്മിനൂന ബിഹാ ഫീഹാ അതാണ് വെറും ഈ ഏടുകൾ മാത്രം കണ്ടിട്ട് പിന്നീട് വരുന്ന ഒരു ജനവിഭാഗം പിൽക്കാലത്ത് വരുന്ന പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത ഖുർആൻ ഇങ്ങനെ ഇറങ്ങുന്നത് അനുഭവിച്ചറിയാത്ത പിൽക്കാലത്ത് ജീവിച്ച ആളുകൾ അവർ ഈ ഏടുകൾ ഈ ഖുർആന്റെ ഏടുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് കണ്ടിട്ട് അവർ വിശ്വാസം ഉറപ്പിക്കുകയാണ് അവരുടെ ഈമാനാണ് ഏറ്റവും അത്ഭുതകരമായ ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ അവരുടെ അള്ളാഹു തആല പറഞ്ഞ അതാണ് റസൂലൻ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോ ഈ പറയുന്ന ജൂത പ്രമുഖരുടെയും ജൂത പുരോഹിതന്മാരുടെയൊക്കെ കുറ്റിത്തിരിപ്പുകൾക്ക് നിങ്ങൾ എങ്ങനെ വിധേയമാകുന്നു എന്നാണ് അള്ളാഹു തആല ഇവിടെ ചോദിക്കുന്നത്. പിന്നെ അത് വളരെ അത് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ബിൻ സുലൂലിന്റെയും അബു ആമിർ റാബിന്റെ ഒക്കെ കുത്തിത്തിരിപ്പുകൾക്ക് നിങ്ങൾ എങ്ങനെ വിധേയമാകുന്നു എന്നാണ് അള്ളാഹു തആല ചോദിച്ചത്. അതാണ് ആ ഉഹുദ് യുദ്ധത്തിലൊക്കെ പോയ ഒരു ഇത് അതിന് ഉദാഹരണമായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുന്നത് ആരല്ലാഹുവിന്റെ അള്ളാഹുവിൽ മുറുകെ പിടിക്കുന്നുവോ അവർ നേരായ മാർഗത്തിലേക്ക് വഴി നടിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഔസ് അല്ലെങ്കിൽ ഹസ്റജ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും ഗോത്രത്തിന്റെയോ വർണ്ണത്തിന്റെയോ വിഭാഗത്തിന്റെയോ മദീന മക്ക ഏതെങ്കിലും വിഭാഗത്തിന്റെയോ പേരിലല്ല നിങ്ങൾ സംഘടിച്ചിട്ടുള്ളത്. നിങ്ങൾ സംഘടിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അള്ളാഹുവിലാണ്. നിങ്ങൾ പിടിച്ച കയർ ഏതെങ്കിലും ഗോത്രത്തിന്റെ കയറല്ല, ഏതെങ്കിലും വർഗത്തിന്റെ കയറല്ല, ഏതെങ്കിലും വർണ്ണത്തിന്റെ കയറല്ല, നിങ്ങൾ പിടിക്കേണ്ടത് അള്ളാഹുവിനാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിക്കപ്പെട്ട ആ ഒരു അതിൽ മുറുകെ പിടിച്ച ആളുകൾ അവർ സ്വാഭാവികമായും സന്മാർഗത്തിലേക്ക് വഴി നയിക്കപ്പെടുക തന്നെ ചെയ്യും. പകരം ജാതീയതയുടെയോ ഗോത്രമഹിമയുടെയോ മറ്റേതെങ്കിലും ഇതിന്റെയോ പിടിക്കാൻ യഥാർത്ഥ സന്മാർഗത്തിലേക്ക് ആവുക ഇല്ല നിങ്ങൾ നയിക്കപ്പെടുന്നത് എന്നതാണ്. എത്തിസാമും ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്കു ചായാതെ അള്ളാഹു മുറുകെ പിടിക്കുക. താഴെ വീണു പോകാതിരിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് തൂക്കിയിടുന്ന ഇതിനാണ് യഥാർത്ഥത്തിൽ അങ്ങനെ തൂക്കിയിടുന്നതിനെ മുറുകെ പിടിക്കുന്നതിനാണ് ഇർത്തിസാം എന്ന് പറയുക. അപ്പോ ഒന്നിൽ നിന്നുകൊണ്ട് വീണു പോകാതിരിക്കാൻ അള്ളാഹു എന്ന ഒരൊറ്റ ഘടനയിൽ ആ അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പിടിച്ചാൽ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നേർമാർഗത്തിലേക്ക് വഴി നയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ ഖുർആൻ വിശദീകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഗോത്രത്തിന്റെ ഇതിലോ ഒന്നുമല്ല പോകേണ്ടത് എന്ന് വിശദീകരിക്കും. തുടർന്ന് അടുത്ത ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഖുതുബകളിലും പ്രഭാഷണങ്ങളിലൊക്കെ ധാരാളം കേട്ടിട്ടുള്ള ആയത്തുകൾ. ഞാൻ പറഞ്ഞു ഈ ആയത്തുകളൊക്കെ ഒന്ന് കാണാതെ പഠിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. മാത്രമല്ല ഞാൻ പറയുന്ന എന്താ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഖുർആൻ ക്ലാസ് എടുക്കാൻ പഠിക്കും. നമ്മളെ ആളുകളെ ഉത്ബോധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഖുർആൻ ക്ലാസ് എടുക്കാനും എല്ലാവരും പഠിക്കും. യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ ഇത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഹഖ തുഖാതിഹി അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറക്ക് സൂക്ഷിക്കേണ്ട പ്രകാരം ആ ഘടനയിൽ ആ ഹക്ക് എന്നുള്ള സത്യം ആ സത്യമനുസരിച്ച് ആ ഘടന അനുസരിച്ച് അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വലാത്തമൂത്തുന്ന നിങ്ങൾ തീർച്ചയായും മരിക്കരുത് മരിക്കാൻ ഇടവരരുത് ഇല്ലാ അന്തും നിങ്ങളായിക്കൊണ്ടല്ലാതെ മുസ്ലിമൂൻ മുസ്ലിങ്ങൾ കീഴൊതുങ്ങിയവരല്ലാതെ കീഴൊതുങ്ങിയവർ ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടവരുത്. വളരെ ശക്തമായ ചെറിയ ഒരു വലിയ പ്രധാനപ്പെട്ട ഉപദേശമാണ്. നോക്കൂ, യാ അയ്യുഹല്ലദീന വിശ്വസിച്ചവരെ ഇത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഹഖ തുഖാതിഹി അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം വലാ തമൂതുന്ന നിങ്ങൾ മരിക്കരുത് മരിക്കാനിടവരരുത് ഇല്ലാ വന്തും നിങ്ങളായിക്കൊണ്ടല്ലാതെ മുസ്ലിമുൻ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടവരരുത്. അപ്പൊ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടോ. യാ അയ്യുഹല്ലദീനാമനു വീണ്ടും വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് ഇത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ ഉള്ളവരാവുക. എങ്ങനെ? ഹഖ തുഖാതിഹി അവനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട മുറപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമ്മൾ പലപ്പോഴും ഖുർആനിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു സംഗതി തഖ്വ ഉള്ളവരാവുക. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കുക. ഓരോ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കുക. അത് ഹൃദയത്തിൽ അത്തഖ്വ ഹാഹുന അത് ഹൃദയത്തിൽ നിന്നുണ്ടാവേണ്ടതാണ്. ആദ്യം നമ്മുടെ ഒരു മനസ്സ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു സംഗതി ഞാൻ മുത്തഖിയായി തീരണം. കാരണം ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്. ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ ആര അള്ളാഹുവിൽ തഖ്വ ഉള്ളവരായ അവരുടെ കാര്യങ്ങൾ അന്ന് എളുപ്പമാക്കി തരും. ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ അന്നൊരു വഴിയൊരുക്കി തരും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ അല്ലാഹ് മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. തസവ്വറു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. നമ്മൾ പഠിച്ചാലേ ഏ ബുദ്ധിയുള്ളവരെ നിങ്ങൾ തഖ്വയാകുന്ന പാതയെ നിങ്ങൾ ഒരുക്കുക. തഖ്വയാണ് നമുക്ക് ഏറ്റവും നമ്മളെ ഖുത്ബയിലൊക്കെ ഖുത്ബ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ആ ഖുത്ബ എന്ന് പറഞ്ഞാൽ മുസീക്കും ബി തഖ്വ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള വസിയത്താണ്. അപ്പൊ ഈ നിരന്തരം ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് നമ്മളോട് നൽകുന്ന വലിയൊരു ഉപദേശം നിങ്ങൾ തഖ്വ ഉള്ളവരാവുക, മുത്തഖിയായി തീരുക. ഈ ഖുർആൻ കൊണ്ട് ഫലം ലഭിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചതാണ് അൽബക്കറയിൽ. ഈ ഖുർആൻ ഫലം ലഭിക്കുന്നത് തഖ്വയുള്ള ആളുകൾക്കാണ് എന്ന് വിശദീകരിച്ചു. അപ്പൊ തഖ്വ ഉള്ളവരായി നമ്മൾ മാറണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ തഖ്വ ഉള്ളവരാകണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം എന്ത് വിഷയത്തിലും ഞാൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ് പാലിക്കുക എന്നൊരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുക്കണം. എന്റെ ഞാൻ എന്തോ ഒരു ഭക്തി കാണിക്കലല്ലോ തഖ്വ. തഖ്വക്ക് ഭക്തി നർത്തം കൊടുക്കുകയും ചെയ്യരുത്. പകരം ജീവിതത്തിന്റെ ഏത് മികില മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണത്. എങ്ങനെയാണോ തെക്കുവ പ്രകാരം അതിന്റെ ഘടനയിൽ തെക്കുവുള്ളവരായിത്തീരുക. അവനോട് അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമാണ് ഭക്തി, അപ്പൊ നമസ്കാരം മുമ്പ് ഹജ്ജ് ആരാധനകൾ മാത്രം പോരാ, ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും, സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും വ്യക്തിപരവും എല്ലാ മേഖലയിലും. അതാണ് ആ തെക്കുവയുടെ ഒരു ശരി. എന്നെ സ്വലാത്തി ബനുസ്തി ഒമഹിയായ ഒമമാത്തി ഇല്ലാഹി റബ്ബിൽ ആലമീൻ, അതാണത്. എല്ലാ രംഗത്തും അള്ളാഹുവിനെ ബുഹറ അള്ളാഹുവിന് ഒരു സാഹബി വെച്ചോ, നീ ഒരു കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ വഴിയിലൂടെ എങ്ങനെ നടക്കുക, ആ മുള്ളു തറക്കാതെ കുണ്ടിൽ വീഴാതെ എങ്ങനെ നടക്കും, ആ നടത്തമാണ് യഥാർത്ഥത്തിൽ തക്വ. തക്വ എന്ന് പറഞ്ഞ അതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത്തഖ്വാഹിയൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പേടിയാണ് തക്വ. വൽ അമലു ബിൽ തൻസീൽ, അല്ലാഹ് ഇറക്കിയ കിതാബ് അനുസരിച്ച് ജീവിക്കലാണ് തക്വ. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ചെറുതിലും തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് തക്വ. വൽ ഇസ്തിഗ്ദാദു ലിയൗമിർ റഹീൽ, മരണയാത്രക്ക് വേണ്ട യാത്രാ ഒരുക്കം നടത്തലാണ് യഥാർത്ഥത്തിൽ തക്വ എന്ന് പറയുന്നത്. ആ തക്വ നമ്മൾ എടുക്കണം. അപ്പൊ തക്വ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾ വളരെ ശ്രദ്ധിച്ചാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് കവി പാടിയ ഹല്യദുനൂബ സഗീറഹ വകബീറഹ ഫഹുവത്തുക, തെറ്റുകൾ ചെറുതാകട്ടെ വലുതാകട്ടെ അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് യഥാർത്ഥത്തിൽ തക്വ എന്ന് പറഞ്ഞത്. ഹല്യദുനൂബ സഗീറഹ വകബീറഹ ഫഹുവത്തുക, അതാണ് നമ്മൾ ഇത് ഗ്രൂപ്പിലിട്ട് കവിത പഠിക്കണം. തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള എന്ന് പറഞ്ഞാൽ, നീ ഒരു മുള്ളിലൂടെ മുൾപാതയിലൂടെ നടന്നു പോകുന്നവനെ പോലെ കരുതി മുന്നോട്ട് പോവുക. ഇങ്ങനെ മുള്ളുള്ളത് ഇങ്ങനെ ആണിമുള്ളൊക്കെ തറച്ചുകൊടുത്ത് കൂടി എങ്ങനെ നടക്കും, അന്നടത്തം നടക്കുക, അതാണ് തക്വ. ചെറി വലാ തഹ്കിറന്ന സഗീറത്തൻ, ചെറിയ തെറ്റുകളെ നീ അവഗണിച്ചു കളയരുത്. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസാ, ചെറിയ കല്ലുകൾ ചേർന്നിട്ടാണ് വലിയ പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ചെറിയ തെറ്റുകളിൽ നിന്ന് പോലും വിട്ടു നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഖുർആനിലെ ഉടനീളം നമ്മളോട് ശക്തമായി ഉപദേശിക്കുന്ന ഒരു ഉപദേശം, നിങ്ങൾ എപ്പോഴും അല്ലാ അല്ലാ എന്നൊരു വിചാരത്തോടുകൂടി അവന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ ഉടനീളം പാലിച്ച്, നാം ഏത് വിഷയത്തിൽ ഇടപെടുന്നുവോ ആ വിഷയത്തിൽ അല്ലാഹുവിനെ അംഗീകരിച്ച് അവന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞ യാ അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട പോലെ നിങ്ങൾ സൂക്ഷിക്കും. തുടർന്ന് ഖുർആൻ വളരെ ശക്തമായ ഒരു ഉപദേശം പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മരിക്കരുത് തന്നെ മരിക്കുമല്ലോ നമ്മളെല്ലാവരും, എന്നല്ലെങ്കിൽ നാളെ മരണം വരും. അങ്ങനെ മരണം വരിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിം ആയിരിക്കണം. മരണത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, എപ്പോഴാ മരിക്കുക എന്ന് നമുക്കറിയാം, ഏത് സെക്കൻഡിലും മരിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോഴും നിങ്ങൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ, ഈ തക്വ ഏതെങ്കിലും ഒരു 10 മിനിറ്റോ ഏതെങ്കിലും കുറച്ച് കാലം ഉണ്ടായ പോലെ ജീവിതാന്ത്യം വരെ ഈ തക്വ ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിനർത്ഥം. നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടല്ലാതെ, നിങ്ങൾ സ്വീകരിച്ച ഇസ്ലാമിനെ കുറെ സ്വീകരിച്ച് കുറെ അള്ളാഹിനെ അംഗീകരിച്ച് പിന്നെ കൈവിട്ടാ പറ്റൂല, ഈ ഇസ്ലാമിനെ നിങ്ങൾ മരിക്കണവരെ ജീവിതാന്ത്യം വരെ നിങ്ങൾ തുടരണം, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വലാത്ത മൂത്തുന്ന ഇല്ലാ വന്ത് മുസ്ലിം, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത്, തന്നെ മരിക്കണവരെ എല്ലാ സെക്കൻഡിലും നിങ്ങൾ മുസ്ലിമായിരിക്കണം. ഒമാനമിനൽ മുസ്ലിമീൻ, അല്ല ഒമാനമിനൽ മുശ്രിക്കും, ഞാൻ മുശ്രിക്കല്ല, വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഖുർആൻ അല്ല നമ്മൾ അതാണ് പറഞ്ഞത്. അപ്പൊ അവിടെ നമസ്കാരത്തിലൊക്കെ നമ്മൾ അങ്ങനെ പറയുന്നു. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ മരണ ജീവിതാന്ത്യം വരായി ഇസ്ലാമിനെ തുടരാനും പടച്ചോൻ അംഗീകരിച്ച് ജീവിക്കാനും സത്യവിശ്വാസികളെ നിങ്ങൾ തയ്യാറാകും. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ദൂതപ്രമുഖരുടെയോ മറ്റോ പിന്നാലെ പോയാൽ പറ്റില്ല. അപ്പൊ പശ്ചാത്തലം പരിഗണിക്കുമ്പോൾ അങ്ങനെയാണ്. ആ പശ്ചാത്തലം മാത്രമല്ല, അതൊരു പൊതു ഉപദേശവും കൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ നിങ്ങൾ കുറെ കാര്യത്തിൽ അവരുടെ പിന്നാലെ പോവുക, കുറെ കാലം ഇസ്ലാം ഏറ്റവും നടക്കുക, പിന്നെ കുറെ അവരുടെ പിന്നാലെ പോവുക, അങ്ങനെ ഇടവരരുത്. നിങ്ങൾ സ്വീകരിച്ചത് ഒരു സത്യത്തിന്റെ മാർഗമാണ്, അള്ളാഹുവിന്റെ പാതയാണ്. ആ പാതയെ നിങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ജീവിതത്തിന്റെ നികര മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണം. മരിക്കണവരെ ഈ ഇസ്ലാമിനെ കയ്യൊഴിക്കാൻ നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് വരരുത്, അങ്ങനെ സംഭവിക്കരുത് എന്ന് ഉപദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത്. ഇനി അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, വഖ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അദാഅം ഫഅല്ലഫ ബൈന ഖുലൂബികും فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها വിശുദ്ധ ഖുർആൻ വീണ്ടും ആ കാര്യം നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ പറയുന്നത് യാ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, വഅ്തസിമു നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചു, ഇത്തിസാം ബില്ലാഹ് നമ്മൾ പഠിച്ചു. വഅ്തസിമു നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യും. ബിഹബ്ലില്ലാഹ്, നേരത്തെ ബില്ലാഹ് എന്നാണ് പറഞ്ഞെങ്കിൽ ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിന്റെ പാശത്തെ, കയറിനെ, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയും. ജമീഅ, എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി, ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയും. വലാ തഫറക്കു, നിങ്ങൾ ഭിന്നിക്കരുത്, ചിത്രതയ്ക്ക് വിധേയരാകരുത്, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഒതുക്കുറു, നിങ്ങൾ ഓർക്കുകയും ചെയ്യുവീൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ, അലൈക്കും നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ, നിങ്ങളുടെ മേൽ അള്ളാഹ നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർത്തു നോക്കുവീൻ, ഓർക്കുവീൻ. ഇത് കുന്തും നിങ്ങളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ, അപ്പോൾ അവൻ ഇണക്കി, ബൈന കുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അവൻ ഇണക്കി. ഫഅസ്ബഹത്തും നിങ്ങൾ അങ്ങനെ നിങ്ങളായിരിക്കുന്നു, ബിനിഅമത്തിഹി അവന്റെ അനുഗ്രഹത്താൽ, ഇഖ്വാന സഹോദരങ്ങളായിരിക്കുന്നു. വകുന്തും നിങ്ങളാവുകയും ചെയ്തിരിക്കുന്നു, അലാ നിങ്ങളാവുകയും ചെയ്തിരിക്കുന്നു, അലാ ഷഫാ, ഷഫാ എന്ന വക്ക് ചുണ്ടി നിൽക്കുന്ന അറ്റത്ത്, ഹുഫ്രത്തിൻ മിനന്നാർ, നരകത്തിന്റെ നരകക്കുണ്ടിന്റെ വക്കത്തായിരിക്കുന്നു. ഫഅൻഖദക്കും മിൻഹ, എന്നിട്ട് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി മിൻഹാദിൽ നിന്ന്. കദാലിക്ക, അപ്രകാരം, യുബയ്യനുല്ലാഹ്, അല്ലാഹു വിവരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, ആയാത്തിഹി അവന്റെ ആയാത്തുകൾ, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം. വളരെ ഇതൊക്കെ പഠിക്കണം, ഈ ആയത്തൊക്കെ കാണാൻ തന്നെ പഠിക്കണം. ഞാൻ വഅ്തസിമു ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുവീൻ, ജമീഅ ഒന്നിച്ച്. ഇപ്പൊ തന്നെ പഠിക്കാം, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ ഒറ്റക്കെട്ടായി മുറുകെ പിടിക്കുവീൻ. വലാ തഫറക്കൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവീൻ. ഇത് കുന്തും മാദാ, നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ, ഫഅല്ലഫ ബൈന കുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ അവൻ ഹൃദയങ്ങൾക്കിടയിൽ അവൻ നിങ്ങളെ ഇണക്കി. ഫഅസ്ബഹ്തും ബിനിഅമത്തിഹി ഇഖ്വാന, അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. വകുന്തും നിങ്ങളായിരുന്നു ഷഫാ, അലാ ഷഫാ ഹുഫ്രത്തിൻ മിനന്നാർ, നരകത്തിന്റെ, നരകമാകുന്ന തീയിന്റെ വക്കത്തായിരുന്നു, അങ്ങനെ നരകക്കുണ്ടിന്റെ വക്കത്തായിരുന്നു. ഫഅൻഖദക്കും മിൻഹ, അതിൽ നിന്നവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. കദാലിക്ക, അപ്രകാരം, യുബയ്യനുല്ലാഹു, അല്ലാഹു വിവരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, ആയാത്തി അവന്റെ വചനങ്ങളെ, അവന്റെ ആയാത്തുകളെ, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം. വീണ്ടും അല്ലാഹു തആല ആ വിഷയത്തെ ഒന്നും കൂടി വിശദമായി തന്നെ പറയുകയാണ്. എന്താണ് പറഞ്ഞ്? നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണമായിട്ടാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുകയും. അവിടെ ഹബിൽ എന്ന് പറഞ്ഞാല് കയറ് അല്ലെങ്കിൽ പാശം, മുകളിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന പിടിവള്ളിക്കാണ് യഥാർത്ഥത്തിൽ ഹബിൽ എന്ന് പറയുക. ഒരു പിടിവള്ളി എന്നൊക്കെ പറയുമല്ലോ, അതിനെ കുറിച്ചാണ് ഇവിടെ ഹബിൽ എന്ന യഥാർത്ഥത്തിൽ പറയുന്നത്. ആ അതിനെ നിങ്ങൾ ജമീഅ ഒറ്റക്കെട്ടായി പിടിക്കുക. നിങ്ങൾക്ക് പിടിക്കാനുള്ള കയർ അള്ളാഹുവിന്റെ കയറാണ്. വേറെ ജാതീയതയുടെയോ വിഭാഗീയതയുടെയോ മറ്റേതെങ്കിലും താല്പര്യത്തിന്റെയോ സ്വാർത്ഥതയുടെയോ കയറല്ല, അള്ളാഹുവിന്റെ കയർ തന്നെയാണ് നിങ്ങൾക്ക്. അത് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പിടിക്കണം. ഈ ഐക്യത്തെക്കുറിച്ച് ശക്തമായ ഒരു ഉത്ബോധനമാണ് ഈ ആയത്ത്. സാധാരണ മുസ്ലിം സമൂഹം ഒന്നിച്ചു നിൽക്കണം, ഇതാണ് അല്ലേ. അവര് സഫങ്കും ബുന്യാനും മർസൂസ്, പരസ്പരതാക്കിയ കെട്ടപ്പെട്ട ഒരു കെട്ടിടത്തിന്റെ കല്ലുകൾ പോലെ ഒറ്റക്കെട്ടായി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിൽക്കേണ്ടവരാണ്. ഭിന്നിച്ചു പോകരുത്, പോലെ തഫറക്കു, നിങ്ങൾ ഭിന്നിച്ച് ശിഥിലമായി പോകരുത്. ഇത് ഖുർആൻ ശക്തമായി നൽകുന്ന ഒരു വലിയ ഉപദേശമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ ഒറ്റക്കെട്ടായി മുറുകെ പിടിക്കണം. ഒരിക്കലും നിങ്ങൾ ഭിന്നിച്ച് ശിഥിലമായി പോകരുത് എന്ന് പറയും. കാരണം നമ്മൾ ഒരൊറ്റ ലക്ഷ്യത്തിൽ മുന്നേറുന്ന ആളുകളാണ്. മുസ്ലിം സമൂഹം അള്ളാഹ് വേറെ നമുക്കിടയിൽ വേറൊരു വിഭാഗീയതക്ക് അടിസ്ഥാനമല്ല. ആ വിഭാഗം ഈ വിഭാഗം ആ രാജ്യം ഈ രാജ്യം ദേശീയത ഇതൊന്നും അടിസ്ഥാനമല്ല. എല്ലാവരും അള്ളാഹു എന്ന ഒരൊറ്റ അടിസ്ഥാനത്തിൽ ഒന്നിച്ചവരാണ്, അവന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭിന്നിച്ചു പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പൊ ഭിന്നതയെ എത്ര ശക്തമായി ഇസ്ലാം എതിർക്കുന്നു, ഐക്യത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ഇസ്ലാമിന്റെ ഒരു ഘടനകൾ പരിശോധിച്ചു, അതൊക്കെ ഒറ്റക്കൊറ്റക്ക് ഒരു വ്യക്തി ചെയ്തു തീർക്കുന്ന ഒരു സംഗതി അല്ലല്ലോ ഇസ്ലാം. ഇസ്ലാം ഒറ്റ കൂട്ടായി ചെയ്യുന്ന ഒരു സംഗതി. അപ്പൊ നമസ്കാരം അള്ളാഹും അടിമയും മാത്രം സ്വകാര്യമായി ചെയ്യുന്ന ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഏറ്റവും അടിമയുള്ള മുലാഖാത്ത് മിഅ്റാജാണ് നമസ്കാരം. മറ്റൊരാള് ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുന്നത് ഒരാൾ എത്തി നോക്കിയപ്പോ എന്റെ മനസ്സിൽ ഞാൻ നമസ്കരിക്കുന്നത് അയാൾ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത് പോലും ചെറിയ ശിർക്കാണെന്ന് പഠിപ്പിച്ചു. അങ്ങനെ അടിമയും ഉടമയും തമ്മിൽ മാത്രം നടക്കുന്ന ഒരു രഹസ്യ ഇടപാടാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. പക്ഷെ ആ നമസ്കാരം പോലും ഇസ്ലാം പഠിപ്പിച്ച ജമാഅത്തായിട്ട് നമസ്കരിക്കണം, ജമാഅത്തായി നമസ്കരിക്കണം എന്നല്ല, നമുക്കൊന്നും മനസ്സിലാകാത്തൊരു മാത്തമാറ്റിക്സ് ആണ് അതിലുള്ളത്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ സലാത്തുൽ ജമാഅത്തി ഖൈറു മിൻ സലാത്തിൽ പത്തി ബിസബഇ വഅശ്രീന ദറജ, 27 ഇരട്ടി പ്രതിഫലം. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരേ നമസ്കാരാണ്. ഇനി ആ നമസ്കാരം അങ്ങനെ പോയി എന്നാ പോരാ, അതിന് എന്തെല്ലാം വ്യവസ്ഥകളില്ലേ, വഴി തെറ്റരുത്, വളയരുത്, പെട്ടവെത്താവരുത്, ഇമാമിൽ കടക്കാൻ പാടില്ല, ഇമാമിൽ നിന്ന് വളരെ പിന്നോട്ട് പോകാൻ പാടില്ല, ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും ആ ഇമാമിനെ പിന്തുടർന്നേക്കണം, ഇത്രമാത്രം വ്യവസ്ഥകളാണ് നമസ്കാരം. അത് യുദ്ധമുഖത്താണെങ്കിൽ പോലും നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, യുദ്ധത്തിലാണ്, പടവെട്ടുന്ന പടക്കളത്തിൽ പടവെട്ടുന്ന ദന്തയുദ്ധം നടക്കുന്ന സാധാരണ യുദ്ധവേളയിൽ പോലും ജമാഅത്തായി നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഘടിതരായിരിക്കണം. അതിൽ നേതാവ് ഉണ്ടാകണം, അനുയായികൾ ഉണ്ടാകണം, അനുസരണം ഉണ്ടാകണം, കൽപ്പനയുണ്ടാകും, ഒക്കെ ആ ആരാധനയിൽ പോലും അതാ പറയുന്നു. ഇനി അതേപോലെ നിങ്ങൾ നോക്കി സക്കാത്ത്, സക്കാത്തു സംഘടിതമായിട്ടായിരിക്കണം കൊടുക്കേണ്ടത്, ഒറ്റക്കൊറ്റക്കല്ലല്ലോ. അതുകൊണ്ടാണ് വലാമിലീന അലൈഹ, സക്കാത്തിന്റെ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കുള്ള ശമ്പളം അത് ആ സക്കാത്തിന്റെ വിഹിതത്തിൽ ഏർപ്പെടുത്തിയത്. ഹുദുമിന്നംവാലിഹിം സദക്ക എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് സദക്ക പിടിച്ചെടുക്കുക, അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സദക്ക എന്ന് എടുക്കത്ത് ഒത്തുറത്തുലാ ഫുക്കറാഹിം, ദരിദ്രരിലേക്ക് നൽകപ്പെടുന്നതാണ് സദക്കത്ത്. സക്കാത്ത് സംഘടിതമായി കൊടുക്കൂല എന്ന് പറഞ്ഞവരോടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. ഇനി ഇത് മാത്രല്ല, ഇപ്പൊ നോമ്പ് ലോക മുസ്ലിമുകളൊക്കെ ഒന്നിച്ചാ നോമ്പ് അനുഷ്ഠിക്കും. ഹജ്ജ് എന്താ ഹജ്ജ് എന്ന് പറഞ്ഞാല്, ഹജ്ജില് ഒരേ നമ്മളെ പള്ളിക്കലുള്ള അള്ളാഹിനെ തന്നെയല്ലേ നമ്മള് ഹജ്ജിലും പോയിട്ട് അള്ളാഹുവിനെ, ഹറമില് വേറൊരു പ്രതിഷ്ഠ ഒന്നും ഇല്ലല്ലോ. ഹിന്ദുക്കൾ മറ്റ് ദേവാലയങ്ങളിലേക്ക് പോകുന്ന പോലെ അവിടെ വിഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. നമ്മളെ പള്ളിക്കലുള്ള അള്ള തന്നെയല്ലേ ഹറമിലുള്ളൂ. പക്ഷെ ലോക മുസ്ലിമികൾ എല്ലാവരും ഒന്നിച്ച് ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മന്ത്രം ധരിച്ചു ഒന്നിച്ച് ചെയ്യുന്ന ഇബാദത്ത്, അതാണ് ഹജ്ജ്. ഹജ്ജിന്റെ ഒരു പ്രത്യേകത, ഹജ്ജ് ശബരിമലയിലൊക്കെ പോകുന്ന പോലെ എപ്പോഴെങ്കിലും 40 ദിവസം കൊണ്ട് ചെയ്ത് പോയാൽ പോരാ, എല്ലാവരും ഒന്നിച്ചാണ്. ഈ ഒന്നിച്ച് ചെയ്യുന്നതിന് വേണ്ടി മിനയിൽ പ്രത്യേക സൗകര്യം ഒരുക്കണം, അതേപോലെ തന്നെ അറഫയിൽ പ്രത്യേക സൗകര്യം ഒരുക്കണം. കാരണം ഇത്രയും ആളുകൾക്കൊക്കെ ഒരു 4 ദിവസം താമസിക്കാനാണ് ഈ മിനയിൽ ടെന്റ് മുഴുവൻ കെട്ടി വെച്ചിരിക്കുന്ന കൊല്ലത്തിന്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആ സംഘടിത ദിന അത്രയും പ്രാധാന്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്തായി, തിങ്കളാഴ്ച വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്ന ബുധനാഴ്ചയാണ്, 3rd ദിവസമാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് വൈകി? ഏറ്റവും വേഗം മറവ് ചെയ്യണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭൗതിക ശരീരം 3rd ദിവസം. വേറൊന്നുകൊണ്ടല്ല, ആരെങ്കിലും വരാനോ വിദേശ രാജ്യത്ത് നിന്ന് രാജാക്കന്മാർ വരാനോ ഉണ്ടായതുകൊണ്ടല്ല. ഇസ്ലാമിന്റെ നേതാവ് മരണം, അടുത്ത നേതാവ് വരണം, അടുത്ത നേതാവ് വരണം. ആ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലായിരുന്നു ഇസ്ലാമിക സമൂഹം. അടുത്ത നേതാവ് വന്നു എന്നിട്ടാണ് മറവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഈ സംഘടിത അവസ്ഥക്ക് വളരെ പ്രധാനം. നിങ്ങൾ രണ്ടാൾ പോകുകയാണെങ്കിൽ അതിലൊരാളെ അമീറാക്കും, മൂന്നാളൊരു യാത്ര പോകുമ്പോൾ മൂന്നിൽ ഒരാളെ നിങ്ങൾ അമീറാക്കണം, അദ്ദേഹം പറഞ്ഞത് അനുസരിക്കണം. അതല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ പറഞ്ഞ അലൈക്കും ബിസ് ആമൃക്കും ബിൽ ജമാ, നിങ്ങൾ സംഘടിതാവസ്ഥയെ ഞാൻ കൽപ്പിക്കുന്നു. അസംവത്താന്റെ അനുസരണവും അതേപോലെ കേൾക്കലും ഒക്കെ കൽപ്പന അനുസരണവും ഒക്കെ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒറ്റക്കൊറ്റക്ക് ചെയ്തു തീർക്കുന്ന ഒരു സ്വകാര്യ ഇടപാടല്ല ഇസ്ലാം. മനുഷ്യ നിങ്ങളൊറ്റ ഒറ്റ ആദർശത്തിൽ ഒറ്റ ലക്ഷ്യത്തിൽ മുന്നേറുന്നവരാ, നിങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണം എന്ന് ശക്തമായി തന്നെ ഉപദേശിക്കുകയാണ് ഇവിടെ. ഇഖ്തിലാഫ് ഉണ്ടാവാം, ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ ഭിന്നാഭിപ്രായങ്ങൾ വരാം, പല വിഷയങ്ങളിലും വരാം. ഉപയോഗിക്കണം സ്വർണത്തിന് ദക്കാത്തുണ്ടോ, ഉപയോഗിക്കാ സ്വർണത്തിന് മൊത്തം ദക്കാത്തുണ്ടോ, ഇതൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഞാൻ എന്നാൽ പറഞ്ഞില്ല, നമുക്ക് പഠിച്ചെടുത്തോളം ഒന്നിച്ചു കൊടുക്കണം. അപ്പൊ എന്നോട് പല ആളുകൾ ചോദിച്ചു അത് പറ്റൂലോ, ആയിക്കോട്ടെ വേണ്ട, ഭിന്ന അഭിപ്രായം വരാം. അങ്ങനെയൊക്കെ ഇസ്ലാം അതിന്റെ ഫ്ലെക്സിബിലിറ്റി തന്നിട്ട്, ചിലർക്ക് കുനൂത്ത് ഓതാസ് ഉപയോഗിക്കും, ചിലർ കുനൂത്ത് ഓതാതിരിക്കാം, ചില നിസ്കാരത്തിനായിട്ട് കൂട്ട പ്രാർത്ഥന നടത്താൻ നടത്താതിരിക്കും. അതൊക്കെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഭിന്നാഭിപ്രായങ്ങളാണ്, അതൊക്കെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കല്ല, സഹാബാക്കൾക്കിടയിൽ തന്നെ പല ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് തന്നെ ഭിന്നാഭിപ്രായ രേഖപ്പെടുത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ബിൻ സലൂലിന്റെ മയ്യത്ത് സംസ്കരിക്കാൻ നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അംഗീകരിക്കൂല, ശരിയല്ല. പിന്നെ റസൂലിനെ അനുസരിച്ച് വേറെ കാര്യം. പക്ഷെ അള്ളാഹു തആല ഉമർ റളിയല്ലാഹുവിനെ അംഗീകരിച്ചുകൊണ്ടാണ് ആയത്ത് ഇറക്കിയത്. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, പക്ഷെ അതൊരിക്കലും ഭിന്നിപ്പിന്റെ അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഇഖ്തിലാഫ് ഉണ്ടാകാം, പക്ഷേ അതേസമയം ഒരു വിഭജനത്തിന്റെ ഒരു ഇഫ്തിറാഖിന്റെ അവസ്ഥയിലേക്ക് ഭിന്നിപ്പിന്റെ അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. നമ്മുടെ മുസ്ലിം സമൂഹം മുസ്ലിം ലോകമൊക്കെ ഇത് പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. അതായത് ഇന്ന് മുസ്ലിം സമൂഹം ലോകത്ത് 150 കോടി മനുഷ്യർ, ആർക്കൊരു നേതാവുണ്ടോ? ഒരു നേതൃത്വമുണ്ടോ? പരസ്പരം ഭിന്ന അതേ ഇവര് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഇവരെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ജൂതന്മാർ ഇപ്പൊ തന്നെ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ കളി കാണിക്കുന്ന കളി എന്താണ്? സൗദിനെ വേറാക്കും, കുവൈത്തിനെ വേറാക്കും, ആ ഖത്തറിനെ വേറെ ഉപരോധിപ്പിക്കും, ദുബൈയെ വേറെ പഠിപ്പിക്കും, പെരേതാക്കും. നമ്മുടെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ കണ്ടിട്ടില്ലേ? ബറേലി മുസ്ലിങ്ങളെ പിടിക്കും, ഷിയാക്കളെ കൂടെ പിടിക്കും, അപ്പുറത്ത് ഒറ്റപ്പെട്ടവനെ പിടിക്കും, എന്നിട്ട് ഒരാളെ തങ്ങളെന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ടടക്കാൻ നോക്കും. ഒരു അങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ഇസ്ലാം. അതേസമയം അവർക്ക് വിജയമാകാതെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ഇന്ന് മുസ്ലിം സമൂഹത്തിന് സാധിക്കേണ്ടിയിരുന്നു. നമ്മളൊക്കെ ഞാൻ പറഞ്ഞത് സംഘടനകളൊക്കെ വരാം, അതൊക്കെ സംബന്ധിക്കും ഓരോ സംഘടനയും ഓരോ പ്രവർത്തനങ്ങളും ഓരോ നേട്ടം ഉണ്ടാക്കുന്നത്. കേരളത്തിലൊക്കെ ഉള്ള മുസ്ലിം സംഘടനകളെ കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാ സംഘടനയും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കുന്ന സംഘടനകളുണ്ട്, ആത്മീയമായ ഉണർവുണ്ടാക്കുന്ന സംഘടനകളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, ഇസ്ലാമിന്റെ സമഗ്രതയും ഇസ്ലാമിന്റെ സമ്പൂർണതയും അവതരിപ്പിക്കുന്ന സംഘടനകളെല്ലാം ഗുണമാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്തിനു ഭിന്നിക്കണം? അതിന്റെ പേരിൽ എന്തിനു ശത്രുത വെച്ചു പുലർത്തണം? മഹാന്മാരായ ഇമാമിങ്ങൾ എന്തെല്ലാം വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരായിരുന്നു, പക്ഷെ അവർ ഇസ്ലാമാകുന്ന അടിസ്ഥാന കയറിൽ ഒന്നിച്ചു പിടിച്ചവരായിരുന്നു. തങ്ങളുടെ ഈ ഭിന്നാഭിപ്രായം എതിരഭിപ്രായമുള്ളവരെ പോലും ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. ആ തലത്തിലേക്ക് മുസ്ലിം സമൂഹത്തിന് വരാൻ കഴിയും. ഇസ്ലാം ഒരു അതിന്റെ ഫ്ലെക്സിബിലിറ്റി, അതിന്റെ വളർച്ചയുടെ ഭാഗമായി ഭിന്നാഭിപ്രായങ്ങളും വീക്ഷണങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും ഒക്കെ വരാം. പക്ഷെ വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ വന്നാലും നമുക്കൊക്കെ ഒരു അള്ളാഹുവാണത്. നമ്മളൊക്കെ ഒരു റസൂലിനെയാണ് അംഗീകരിക്കുന്നത്. നമുക്കൊക്കെ 5 നേരത്തെ നമസ്കാരമാണ്. ഇന്നൊക്കെ ഭിന്നിച്ചു പോണ അകന്നവനെ നമുക്ക് മാറ്റാം, പക്ഷെ നമുക്കൊക്കെ ഒറ്റ ഖുർആനാണുള്ളത്. ഈ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയും. ഈ ഹബലിനെ കുറിച്ച് പ്രൊഫസറുകൾ പറയുന്നത് ഹബലുള്ളാഹ് എന്ന് പറയുന്നത് കിതാബുള്ളാഹ്, അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആകാശത്ത് നിറക്കപ്പെട്ട അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് പറയും. അപ്പൊ ഇവിടെ പറഞ്ഞത് വഖ്തസിമു ബിഹബിലില്ലാഹി ജമിയാ, നിങ്ങൾ ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ ഭാഷത്തെ മുന്നിട്ട് വലാ തഫറഖു, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകും. എന്നിട്ട് അള്ളാഹു തആല ഇവരോട് തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അദാഹ, നിങ്ങൾ ശത്രുക്കളായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഏ ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ രണ്ടും പരസ്പരം മൂച്ചില്ലാനും കൊല്ലം പോര് നടത്തി നശിച്ചു പോകല്ലേ ചെയ്തത്? നിങ്ങൾ ശരിക്കും ഒരു അഗ്നികുണ്ടത്തിന്റെ വക്കത്തല്ലായിരുന്നു? നിങ്ങൾ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയില്ലേ? ശത്രുക്കളായ നിങ്ങളെ ആളുകളെ ഫാസ്ഫഹത്തും ബിനോമത്തിഹി ഇഖ്വാന, സഹോദരന്മാരാക്കിയില്ലേ? നോക്കിയേ, നിങ്ങൾ തന്നെ ചെയ്തതെന്താ? മക്കയിൽ നിന്ന് വന്ന ഖുറൈശി കുടുംബത്തിൽപ്പെട്ട മുഹാജിറുകളെ സഹോദരന്മാരായി കെട്ടിപ്പിടിച്ചില്ലേ? ഔസും ഖസ്റജും ഒന്നിച്ചു ചേർന്നില്ലേ? നിങ്ങളൊക്കെ അൻസാറുകളും മുസ്ലിമീങ്ങളും എന്ന നിലയ്ക്ക് ഒരൊറ്റ നേതൃത്വത്തിന്റെ കീഴിലേക്ക് അള്ളങ്ങളെ കൊണ്ടുവന്നില്ലേ? ആ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നതിന് പകരം യൂത പുരോഹിതന്മാരും മറ്റും പറഞ്ഞു വരുന്ന കുറ്റിത്തിരിപ്പുകൾക്ക് വശംബദരായി ഭൗതിക താല്പര്യങ്ങൾക്ക് വിധേയമായി അവരെ നിങ്ങൾ അനുസരിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തിലെ കേരള നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഭിന്നിപ്പങ്ങൾ എടുത്ത് ആലോചിച്ച് നോക്കിയേ. പൗരോഹിത്യത്തിന്റെയും ചില നേതാക്കന്മാരുടെയും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഇതിനെ പരാജയപ്പെടുത്താൻ ലോകത്തെ ശക്തിക്കാൻ കഴിയുക? ഒന്നിച്ച് നിന്നപ്പോൾ ഈ സംഘത്തെ പരാജയപ്പെടുത്താൻ ആർക്കാ കഴിഞ്ഞിട്ടുള്ളത്? അതേസമയം ഭിന്നിപ്പുണ്ടായാൽ ആ ഭിന്നിപ്പിനെ മുതലെടുത്തുകൊണ്ട് ശത്രുത ഉണ്ടാക്കുകയും അവരെ മുസ്ലിം സമൂഹത്തെ പരാജയപ്പെടുത്തൽ എളുപ്പത്തിൽ സാധ്യമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു തആല പറയാണ്, അള്ളാഹ ചെയ്ത വലിയ അനുഗ്രഹമായിരുന്നു, തീക്കുണ്ടത്തിന്റെ വക്കത്ത് നിന്ന് നിങ്ങളെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആയത്തുകൾ ഇങ്ങനെ വിശദീകരിക്കും, നിങ്ങൾ എത്രമാത്രം ഈ മാർഗത്തിൽ മുറുകെ പിടിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങൾ വിജയം കൈവരിച്ചേക്കാന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി ലോകത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഒരു നേതാവ്, ലോക മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ത് മാറ്റമുണ്ടാകുമായിരുന്നു? പലഹമില്ല, പുതിയ ശരിക്കും ആ ഖിലാഫത്തൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം മുസ്ലിം സമൂഹം ഓരോ ദേശീയതയുടെ പിന്നാലെ പോകുകയല്ലേ ചെയ്തത്? പല ഭൗതികന്മാരുടെ പിന്നാലെ പോകലേ ഇത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഏതെങ്കിലും ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ പ്രണേതാവായി മാറുകയല്ല വേണ്ടത്, അള്ളാഹു എന്ന പാശ്യത്തിൽ മുറുകെ പിടിച്ചു നിൽക്കാൻ വേണ്ടത്. തന്റെ രാഷ്ട്രീയം, സാമൂഹികം, കുടുംബജീവിതമൊക്കെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾക്കും വ്യവസ്ഥകൾക്കും നേതാക്കന്മാർക്കും ഭൗതികന്മാരുടെയും പിന്നാലെ കൊടിപിടിച്ചു പോകല്ലേ വേണ്ടത്? അള്ളാഹു എന്ന പാശ്യത്തിന്റെ കീഴിൽ ഉറച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നാണ് വിശദീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ഒരായത്തും കൂടി എടുക്കേണ്ടതുണ്ട്. വൽതക്കും മിങ്കും ഉമ്മത്തുയ്യതോ നൈലൽ ഖൈർ വൽതക്കും മിങ്കും ഉമ്മത്തുയ്യതോ നൈലൽ ഖൈരി വയമറൂന ബിൽ മഅറൂഫി വയൻഹൗനാനിൽ മുൻകരി വഉലായികഹുൽ മുഫ്ലിഹൂൻ. വളരെ ചിതിയിരിക്കേണ്ട ആയത്താണെന്നാലും സമയത്തിനനുസരിച്ച് പറയാം. വൽതക്കും വൽതക്കുൻ ഉണ്ടായിത്തീരട്ടെ, ഉണ്ടായിത്തീരേണ്ടതാകുന്നു. മിങ്കും നിങ്ങളിൽ നിന്ന് ഉമ്മത്തുൻ ഒരു സമുദായം, ഒരു സമൂഹം. യദോനാവർ ക്ഷണിക്കും ഇലൽ ഖൈർ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. വയഅമുറൂനാവർ കൽപ്പിക്കുകയും ചെയ്യും ബിൽ മഅറൂഫ് സദാചാരം സൽക്കാര്യം. വയൻഹൗനാവർ വിരോധിക്കുകയും ചെയ്യും അതിൽ മുങ്കര് ദുരാചാരത്തെ ദുഷ്കാര്യം. വഉലായികഹും അക്കൂട്ടർ തന്നെയാണ് അൽ മുഫ്ലിഹൂൻ വിജയികൾ. വളരെ എളുപ്പമാണ്, ഇതും പഠിക്കേണ്ടത് തന്നെ. എന്തൊക്കെ വൽത്തക്കുൻ നിങ്ങളിൽ നിന്നും വൽത്തക്കുൻ ഉണ്ടായിത്തീരട്ടെ, മിങ്കും നിങ്ങളിൽ നിന്നും ഉണ്ടായിത്തീരട്ടെ. ഉമ്മത്തിന് ഒരു സമുദായം, ഒരു പ്രസ്ഥാനം, ഒരു സംഘം. യദോ നൈലൽ ഖൈർ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം. വയഅമുറൂന ബിൽ മഅറൂഫി അവർ ധർമ്മം നന്മ കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുങ്കർ അവർ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വഉലായികഹുൽ മുഫ്ലിഹൂൻ അവരാകുന്നു യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ. എന്നിട്ട് അള്ളാഹു തആല ഇസ്ലാമിക സംഘത്തോട് പറയാണ്, നിങ്ങളിൽ നിന്ന് ഒരു നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം ഉണ്ടായിത്തീരട്ടെ. ഇവിടെ വൽത്തക്കുൻ ഉണ്ടായിത്തീരട്ടെ, മിങ്കും എന്നതിനെ കുറിച്ച് മുഫസ്സറുകൾ രണ്ടഭിപ്രായമാണ്. അതായത് ഒന്ന്, നിങ്ങളിൽ നിന്നൊരു സംഘം ഉണ്ടാകട്ടെ എന്ന ഒരർത്ഥം. അതേസമയം വേറൊരഭിപ്രായം പറഞ്ഞ നിങ്ങൾ തന്നെ ഒരു സംഘമായി മാറണം എന്നർത്ഥത്തിൽ, നിങ്ങൾ മൊത്തം എന്നർത്ഥത്തിലാണ്. വിശുദ്ധ ഖുർആന്റെ ബാക്കി അധ്യാപനങ്ങളൊക്കെ പരിശോധിച്ചാൽ മുസ്ലിം സമൂഹത്തിൽ നിന്നൊരു ചെറിയ സംഘം നന്മയിലേക്ക് ക്ഷണിക്കുന്നവരും നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായ പോരാ, മൊത്തം അള്ളാഹുവിന്റെ ശക്തമായ കൽപ്പനയാണ് മുസ്ലിം സമൂഹത്തോട് നിങ്ങളൊക്കെ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും ആയി തീരണം എന്ന് അള്ളാഹുവിന്റെ പൊതുവായ കൽപ്പന തന്നെ ധാരാളം ആയത്തുകളിലുണ്ട്. അതുകൊണ്ട് ഇതൊരു മുസ്ലിം സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം ചെയ്താൽ പോരാ. ചില പണ്ഡിതന്മാർ, ചില ആളുകൾ പറയുന്നത് അതിലെ പണ്ഡിതന്മാർക്ക് ബാധ്യതയുള്ളൂ എന്നാണ്. അപ്പൊ അതിന് ചില വിശദീകരണം പറയാനാ, ശരിയാണ്, അറിവുള്ളവർക്കാണ് ആ കൽപ്പനയുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തെ കുറിച്ച് അറിവുള്ളവൻ നിസ്കാരം കൽപ്പിക്കണം, മദ്യം ഹറാമാണെന്ന് അറിവുള്ളവൻ മദ്യം ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുക്കണം. അപ്പൊ അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിനെ അംഗീകരിച്ച ആളുകൾ. അപ്പൊ മുസ്ലിം സമൂഹത്തിലെ എല്ലാവരുടെയും മേലുള്ള ഒരു വലിയ ബാധ്യതയാണിത്. അവരിൽ നിന്നൊരു സംഘം ഉണ്ടായിത്തരാം. ഉമ്മത്ത്, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കണം, നമ്മൾ പല ഭാഗത്തും വിശദീകരിക്കും, ഇനിയും വരും. അപ്പൊ അതിൽ ഉമ്മത്ത് എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക വിഷയനുള്ള ഒരു സംഘം, ഒരു റിസാല ഉള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമുള്ള ഒരു സംഘം രൂപപ്പെട്ടു വരണം. കേവലം ഒരു സമുദായം എന്നുള്ളത് കൗമ് എന്ന് നമ്മൾ പറയാറുണ്ട്. കൗമ് എന്ന് പറഞ്ഞാല് വിവിധ ആദർശങ്ങളും വിവിധ ലക്ഷ്യങ്ങളും ഒരു ജനസഞ്ചയത്തിനാണ് കൗമ് എന്ന് പറയാം. നമ്മൾ കൗമ് എന്ന് പലപ്പോഴും വേറെ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമാണ് കൗമ്, അല്ല, മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഒക്കെ ഉള്ള ഒരു സംഘത്തിന്, ഒരു നാട്ടിലെ ജനങ്ങളെയാണ് കൗമ്. പക്ഷെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലക്ഷ്യമുണ്ടാകും, ഒരു ഉദ്ദേശമുണ്ടാകും, ഒരു വിഷൻ ഉണ്ടാകും. ആ വിഷന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സംഘത്തെയാണ് പറയുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു ഭാഗത്ത് ഖുർആൻ പറയുന്നുണ്ട് എന്ത്, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, അദ്ദേഹം ഒരു ഉമ്മത്ത് ആയിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞ ഒരു സമുദായം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഏതർത്ഥത്തിലാണോ ഇബ്രാഹിമിനെ ഉമ്മത്ത് എന്ന് വിളിച്ചത് ആ അർത്ഥത്തിൽ മുസ്ലിം സമൂഹവും മാറിത്തീരണം. അവരൊരു ആദർശ സമൂഹമായി, ഒരു സംഘമായി മാറണം. അവരൊരു നന്മ നിറഞ്ഞൊരു സംഘമാണ്. അവരുടെ ഒരു പ്രധാന ലക്ഷണം അവർ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരായിരിക്കണം, അവർ നന്മ കൽപ്പിക്കുന്നവരായിരിക്കണം, തിന്മ വിരോധിക്കുന്നവരായിരിക്കണം. വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതി. ഒരു മുസ്ലിം സ്വയം മുസ്ലിമായും നല്ലവനായും ജീവിച്ചാൽ പോരാ, താൻ ഉൾക്കൊണ്ട ആദർശത്തെ പ്രചരിപ്പിക്കുന്നവനും മറ്റുള്ളവരെ ഉപദേശിക്കുന്നവനും താൻ വെറുക്കുന്ന തിന്മയെ സമൂഹത്തിൽ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി യത്നിക്കുന്നവനുമായിരിക്കണം, അങ്ങനെയായിരിക്കണം. അതായത് താൻ ഒരു ഒറ്റക്കൊരു മുസ്ലിമായി ജീവിച്ചാൽ പറ്റില്ല. താൻ ഏതൊരു ആദർശത്തെ അംഗീകരിക്കുന്ന ആദർശത്തെ പ്രബോധനം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. താൻ ആഗ്രഹിക്കുന്ന നന്മ സമൂഹത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനാണ്. അതായത് ഒരു തീക്കട്ട, ആ തീക്കട്ട സ്വയം ചൂടുള്ളതാണെന്നത് മാത്രമല്ല, ആ തീക്കട്ടയുടെ തീക്കട്ട എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത, അത് സ്വയം ചൂടുണ്ട് എന്നതോടൊപ്പം തന്നെ ചൂടിനെ മറ്റുള്ളവർക്ക് ചൂട് പ്രവഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഒരു അത്തറ്, അത് സ്വയം മണമുണ്ട് എന്ന് മാത്രമല്ല, അത്തറ് ആ മണം പ്രവഹിപ്പിക്കപ്പെടും. ഒരു മുസ്ലിം സ്വയം നന്മ ചെയ്യുന്നവനായാൽ പോരാ, അതിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം അവന്റെ നന്മ സമൂഹത്തിൽ പ്രചരിക്കണം. അവൻ സ്വയം തിന്മ ചെയ്യാത്തവനായാൽ പോരാ, ആ തിന്മ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി എത്തിക്കണം. ഇത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ചില ആളുകൾ വിചാരിച്ചിരിക്കണം ഇതൊക്കെ ഏതെങ്കിലും മൗലവിമാരോ ഏതെങ്കിലും പ്രാസംഗികരോ ഒക്കെ ചെയ്യേണ്ട പണിയാണ് നന്മ കൽപ്പിക്കാൻ തിന്മ വരിക. അല്ല, ഇത് മുസ്ലിം സമൂഹത്തിന് കൽപ്പിച്ച കാര്യമാണ്, എല്ലാവരുടെയും ബാധ്യത. എന്നൊക്കെയുള്ള സൂറത്തൊക്കെ നമ്മൾ പഠിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ കാലം സാക്ഷിയാണ്, മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ നാല് വിഭാഗത്തിലെ ഒരു വിഭാഗം പതവാസോബിൽ ഹക്കി പതവാസോബിൽ സബർ, സത്യം കൊണ്ട് ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു പറഞ്ഞതാണ്. അപ്പൊ മുസ്ലിമിന്റെ അനിവാര്യമായ താല്പര്യമാണ്, നമസ്കരിക്കാൻ കൽപ്പിച്ച പോലെ, നോമ്പെടുക്കാൻ കൽപ്പിച്ച പോലെ, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ച പോലെ, അല്ല കൽപ്പിച്ച ഒരു കൽപ്പനയാണെന്ത്, നിങ്ങൾ മുസ്ലിങ്ങളാണോ, വിശ്വാസികളുടെ തങ്കമാണോ, ഉമ്മത്താണോ, ഉമ്മത്ത് മുസ്ലിമയാണോ, നിങ്ങൾ എന്ത് ചെയ്യണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ഇത് ഇസ്ലാം വളരെ ശക്തമായി തന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഉണ്ടാവും എന്താന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപകോപം നിങ്ങളുടെ മേൽ. അഹ്ലുൽ കിതാബുകാർക്ക് അങ്ങനെയല്ലേ സംഭവിച്ചേ, ലോഹിനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസാ ബിനു മറിയമ ദാലിക ബിമാ സവഖാനു യഖ്തദുൻ കാനൂ ലാ യതനാഹൗന അൻ മുങ്കർ ഫഅലൂഹു ലബിസമാ കാനൂ യഫ്അലൂ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ നബി അലൈഹി ഇസ്ലാമിന്റെയും നാവിനാൽ ബനി ഇസ്രായീൽ സമൂഹം ശപിക്കപ്പെട്ടു. കാരണം അവർ അവരുടെ സമൂഹത്തിൽ വിരോധിച്ച തിന്മകൾ അവർ ചെയ്തു, അവർ നന്മ കൽപ്പിച്ചില്ല, തിന്മ വിരോധിച്ചില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശാപകോപത്തിന് അവർ പാത്രമായി തീരുകയാണ് ചെയ്തത്. ഇത് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഖുർആൻ ഉടനീളം നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതല്ലെങ്കിൽ എന്താ ഉണ്ടാകുക, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കില്ലെങ്കിൽ ആ സമൂഹത്തിന് അള്ളാഹ് ആ സമൂഹത്തിൽ തിന്മകൾ പെരുകും, അത് നിങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിക്കും. വലാ വത്തക്കു ഫിത്നത്തല്ല തുസീബന്നല്ലദീന ളലമൂ മിൻകു ഖാസ. അങ്ങനെ തിന്മ പെരുകിക്കഴിഞ്ഞാൽ അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ അതിലെ അക്രമം ചെയ്തവരെ മാത്രമല്ല അള്ളാഹിന്റെ ശിക്ഷ പിടികൂടുക, തെറ്റ് ചെയ്യാത്ത തെറ്റ് തടയാത്ത ആളുകളെയും അള്ളാഹു തആല ശിക്ഷിക്കും. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് മാത്രം അള്ളാഹ് വെറുതെ വിടില്ല, തെറ്റെന്തുകൊണ്ട് തടഞ്ഞില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ മദ്യമുണ്ട്, ഒരാൾ മദ്യത്തിനും ലഹരി മരുന്നിനെതിരെ യാതൊരു പ്രവർത്തനവും അയാൾ കള്ളുകുടിക്കില്ല വിചാരിച്ചിട്ട് വരെ പോരാ, ഒരു മുസ്ലിമാണ് അയാൾ മദ്യപിക്കാത്തതോടൊപ്പം തന്നെ ഈ തിന്മക്കെതിരെ അയാൾ പ്രതികരിക്കണം. അല്ലെങ്കിൽ ഉണ്ടാവും എന്താ പറഞ്ഞാൽ അതിന്റെ പ്രചാരണ ശക്തമാവുകയും അത് അയാളെയോ അയാളെ കുടുംബത്തെയോ ഒക്കെ ബാധിക്കും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കപ്പലിന്റെ ഉദാഹരണത്തിൽ പറഞ്ഞത് വസാറ ബാദുഹും അലഹ വസാറ ബാദുഹും അസ്ബരിയ. കപ്പലിൽ കുറെ ആളുകളുണ്ട്, അടിയിലുണ്ട് കുറെ ആളുകളും കുളിലുണ്ട് കുറെ ആളുകൾ. കപ്പലിന്റെ അടിഭാഗത്തുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ കപ്പലിന്റെ മുകളിൽ കയറി കോരിയെടുക്കണം കടലിൽ നിന്ന്. ഇതിങ്ങനെ നാല് കയറ്റം ഇറക്കമായപ്പോ ഇവർക്ക് വലിയ പ്രയാസം. അപ്പൊ ഇവരെന്നെ തീരുമാനിച്ചു, എന്തിനാ നമ്മൾ ഈ കപ്പലിന്റെ മുകളിൽ ഇങ്ങനെ കയറി വെള്ളം എടുക്കണേ, ഇഷ്ടം പോലെ വെള്ളം കപ്പലിന്റെ അടിയിലുണ്ടല്ലോ, ഒരു ദ്വാരം ഉണ്ടാക്കിയാൽ നമുക്ക് വെള്ളം കിട്ടൂലേ. അങ്ങനെ ഒരു കപ്പലിൽ ദ്വാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇവരെ മുകളിലുള്ളവർ അറിയണ്ട്, മുകളിലുള്ളവർ ഇങ്ങനെ പറഞ്ഞു നമ്മളെ പോലെ, എന്ത് പൊട്ടന്മാർ, ആരെങ്കിലും കപ്പലിൽ ദ്വാരം ഉണ്ടാക്കുമോ, ദ്വാരം ഉണ്ടാക്കിയ കപ്പൽ മുങ്ങൂലേ, എന്തെങ്കിലും ആയി അവരായി അവരെ പാടായി, ദ്വാരം ഉണ്ടാക്കിയ ദ്വാരം ഉണ്ടാക്കാതിരിക്കുക ചെയ്തോട്ടെ, നമുക്ക് സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഇവിടെ നിസ്കാരവും നല്ല കാര്യമൊക്കെ ആയിട്ടിരിക്കും, അവരെ കാര്യത്തിലും നമുക്ക് ഇടപെടാൻ പറ്റില്ല, അതൊക്കെ നമ്മളെ കാര്യത്തിൽ പെട്ടതല്ല എന്ന മട്ടിൽ മുകളിലുള്ളവർ അവിടെ ഇരുന്നു. കപ്പലിൽ ദ്വാരമുണ്ടാക്കുക എന്ന തെറ്റ് ചെയ്യുന്നത് തടഞ്ഞില്ല അവര്. ഈ താഴെയുള്ള ആളുകൾ കപ്പലിൽ ദ്വാരം ഉണ്ടാക്കി വെള്ളം കിട്ടി കയറി വന്നു, വെള്ളം വന്നിട്ട് ചോദിച്ചോ, ആരാ ദ്വാരം ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നില്ല. ഹലഖു ജമീഅ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, എല്ലാവരും ഇല്ലേ, എല്ലാവരും നശിച്ചു. അതേസമയം കപ്പലിന്റെ അടിഭാഗത്ത് ദ്വാരമുണ്ടാക്കുക എന്ന തെറ്റ് കപ്പലിന്റെ അടിഭാഗത്തുള്ളവർ ചെയ്യുമ്പോൾ അവർ തടഞ്ഞിരുന്നുവെങ്കിൽ നജൌ ജമീഅ, അവരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടുമായിരുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട വളരെ ശക്തമായ ഒരു ഭാഗമാണ് എന്ത്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് അള്ളാഹു തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയതാണ്. അത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ക്ഷണിക്കൽ നമ്മുടെ ബാധ്യതയാണ്, ഇസ്ലാമിന്റെ നന്മ കൊണ്ടുവരാൻ വേണ്ടി എത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്, ഇസ്ലാം ആഗ്രഹിക്കുന്ന തിന്മകളെ, ഇസ്ലാം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോഴാണ് നമ്മള് വൽത്തക്കുമ്മിങ്കും ഉമ്മത്തുന്യദൂന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ യാഇക്കഹും മുഫ്ലിഹൂൻ. അവരാണ് വിജയിച്ച ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മൻറാമിങ്കും മുൻകറൻ ഫലുഗയ്യിർഹു ബിയദി, ഒരു തെറ്റ് കണ്ട കയ്യോണ്ട് തടയണം. വൈലം വ്യസ്തത്തെ ഒബിലിസാനി, നാവ് കൊണ്ട് തടയണം. വൈലം വ്യസ്തത്തെ ഒബി കൽബിഹി, അതല്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും തടയണം. ആ തെറ്റിനോട് രാജിയാകുന്ന മനസ്സ് ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. സാർ സമയം കുറയായതുകൊണ്ട് നാളത്തെ ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയും അടുത്ത ഇതിനോട് ചേർന്ന് തന്നെ അടുത്ത ആയത്തൊക്കെ വരും. അപ്പൊ ആ കാര്യങ്ങൾ വിശദീകരണം. ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് കേവലം ഒരു അറിവിന്റെ ക്ലാസ് അല്ല, എന്നാലും തീരുമാനം ഞാൻ നിങ്ങൾ എടുക്കേണ്ട ക്ലാസ്സാണ്. അതിലൊന്ന്, ഞാനുകളൊക്കെ തെക്കുവ ഉള്ളവരായി തീരാൻ വേണ്ടെന്നല്ല. രണ്ടാമത്തത്, നമ്മൾ ഐക്യത്തോടുകൂടി നിൽക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക. ഭിന്നിപ്പിന്റെ ഒരു സ്വരം നമ്മളെ ഖുർആൻ ക്ലാസ്സൊക്കെ അതിന്റെ ഉദാഹരണം. നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ എല്ലാ മതസംഘടനക്കാരും എല്ലാ വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും കുത്തി നോവിക്കാനോ വിമർശിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ അങ്ങനെയുള്ള ഒരു പക്ഷപാതിത്വത്തിന്റെ ശൈലി നമ്മൾ സ്വീകരിക്കൂല. അങ്ങനെ നമ്മൾ സ്വീകരിച്ചില്ല. നമുക്കൊക്കെ ഒറ്റ കൂടാളുകൊണ്ടല്ലേ നമുക്കൊക്കെ ഒന്നിച്ചിരിക്കാൻ പറ്റിയത്? നമുക്ക് ഓരോ പാർട്ടിക്കാർക്കും ഓരോ സംഘടനക്കാർക്കും ഓരോ ഖുർആനല്ലല്ലോ. ഒറ്റ ഖുർആനുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഒന്നിച്ച് പഠിക്കാൻ പറ്റുന്നത്? നമുക്ക് ഒന്നിക്കാവുന്ന മേഖലകളിലൊക്കെ ഒന്നിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി എത്തിക്കുക. ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരുടെ ഒരു ബാധ്യതയാണ് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനും അവരുടെ ഭദ്രതക്കും കൂട്ടായ്മക്കും വേണ്ടി എത്തിക്കുക, ഛിദ്രതയുടെ നിലപാടെടുക്കാതിരിക്കുക എന്നത്. മൂന്നാമത്തെ സുപ്രധാനമായ കാര്യം, നമ്മൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും നന്മയിലേക്ക് ക്ഷണിക്കുന്നവരുമായ ഒരു ഉത്തമ സമൂഹമായി മാറാൻ നമ്മൾ ശ്രമിക്കുക. ഇൻഷാല്ലാ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ ഞങ്ങൾക്ക് ഇനി പൊറുത്ത് മാപ്പാക്കി തീർക്കുമാറാകട്ടെ. സർവശക്തനായ നാഥ, കടുത്ത പരീക്ഷണത്തിന്റെ നടുവിലാണ് ഞങ്ങൾ, ഞങ്ങളെ നാടുള്ളത്. ഇന്ന് മുതൽ ലോക്ക്ഡൌൺ ആണ്. ഞങ്ങളുടെ അവസാനത്തെ റമദാനിന്റെ വെള്ളിയാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് നഷ്ടം. നമസ്കാരങ്ങൾ പള്ളികളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് രണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വർഷവും സർവശക്തനായ നാഥ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീടുകളിൽ കഴിയുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ഞങ്ങളുടെ നിരവധി സഹോദരന്മാർ ഈ രോഗത്തിൽ അടിപ്പെട്ടിരിക്കുന്നു. പലരും നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. പടച്ചവനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ്, കടുത്ത പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത്. ആ പരീക്ഷണങ്ങളിൽ അടിപതറിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ നാഥ. നമ്മുടെ പല സഹോദരന്മാരുടെയും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മരിച്ചിരിക്കുന്നു. നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുന്ന മുജീദ് സാഹിബ് ജിദ്ദ, അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവ് മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകിയിരിക്കുമാറാകട്ടെ. എന്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഒരൊറ്റ ദിവസം, അതിൽ രണ്ടുപേര് കൊറോണ ബാധിച്ചുണ്ട്, ചാലക്കലുള്ള ഇബ്രാഹിം സാഹിബ്, ഇബ്രാഹിം കുട്ടി സാഹിബ്. ഞാനൊക്കെ ഒരു കാലത്ത് അവരുമായിട്ട് അടുത്തിടപഴകി ജീവിച്ചിരുന്ന രണ്ടുപേരും ഒരൊറ്റ ദിവസം മരണപ്പെട്ടു. അതേപോലെ ബാംഗ്ലൂരിലെ മൂസ സാഹിബ്, ഒരുപാട് ആളുകൾ അള്ളാഹുവേ ഈ രോഗം കൊണ്ടും അല്ലാതെയും നിന്നിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ, ഷഹീദിന്റെ കൂലി നൽകണേ നാഥ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അള്ളാഹുവേ, സർവശക്തനായ നാഥ, ഈ കൊറോണ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ നീ മുക്തരാക്കുമാറാകണേ. റമദാനിന്റെ അവസാനത്തെ ദിവസത്തിൽ കരഞ്ഞ് ഞങ്ങൾ നിന്നോട് ചോദിക്കും, ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരുമാറാകണേ. റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയ കവാടത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കുമാറാകണേ. പടച്ചവനെ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുമാറാകണേ. എല്ലാ വിഷമതകളിൽ നിന്നും അല്ലാ റബ്ബേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും മോചിപ്പിച്ച് വിജയത്തിലേക്ക് ഞങ്ങളെ നീ എത്തിപ്പിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലി ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദഫാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ വഅനിൻ നാരി മുഖല്ലിസാ. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انا نسالك باسمائك اللهم انا نسالك ان تدفع عنا الوباء وان تكشف عنا البلاء. اللهم اكشف عنا كورونا. اللهم اكشف عنا كورونا عن بلادنا وعن بلاد المسلمين وعن العالمين اجمعين يا رب العالمين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ادخلنا في جنتك النعيم. اللهم توفنا مسلمين والحقنا بالصالحين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم زين قلوبنا بالإيمان. اللهم ثبت اقدامنا بالإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.